ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പാക് ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ ശക്തമായ നിലപാട് വ്യക്തമാക്കാൻ വിവിധ രാജ്യങ്ങളിലേക്ക് സർവകക്ഷി പ്രതിനിധി സംഘത്തെ അയക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കേവലമായ പഠന വിഷയങ്ങൾ മാത്രമല്ല ജീവിതത്തിന്റെ ഉപാധി കൂടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയുടെ രാജ്യരക്ഷാ രംഗത്ത് കെൽട്രോൺ കൂടുതൽ വിശ്വാസ്യത സൃഷ്ടിച്ചതായി മന്ത്രി പി രാജീവ്. കോടതികൾ വിവരാവകാശ നിയമത്തിന് പുറത്തല്ലെന്നും റൂൾ 12 പ്രകാരം എല്ലാ വിവരങ്ങളും നിഷേധിക്കാനാവില്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടി മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പാക് ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ ശക്തമായ നിലപാട് വ്യക്തമാക്കാൻ വിവിധ രാജ്യങ്ങളിലേക്ക് സർവകക്ഷി പ്രതിനിധികളെ അയക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. യു എൻ സുരക്ഷാ കൌൺസിലിലെ അംഗരാജ്യങ്ങൾ ഉൾപ്പെടെ പ്രധാന രാജ്യങ്ങളിലേക്കാണ് 7 പ്രതിനിധികൾ ഉൾപ്പെടുന്ന സംഘത്തെ അയക്കുന്നത്. കോൺഗ്രസ് എംപി ശശി തരൂർ, ബിജെപി എംപി രവിശങ്കർ പ്രസാദ്, ജെഡിയു എംപി സഞ്ജയ് കുമാർ ഝാ, ബിജെപി എംപി ബൈജയന്ത് പാണ്ഡ, ഡിഎംകെ എംപി കനിമൊഴി, എൻസിപി എംപി സുപ്രിയ സുലെ, ശിവസേന എംപി ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ എന്നിവരാണ് പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുന്നത്. ഭീകരതയ്ക്കെതിരെ സഹിഷ്ണുതയില്ലാത്ത പോരാട്ടമാണ് ഇന്ത്യയുടേത് എന്ന സന്ദേശം സർവകക്ഷി പ്രതിനിധി സംഘാംഗങ്ങൾ വഹിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു പറഞ്ഞു. രാഷ്ട്രീയത്തിന് അതീതമായി ദേശീയ ഐക്യത്തിന്റെ ശക്തമായ പ്രതിഫലനമായി സർവകക്ഷി സംഘം നിലകൊള്ളുമെന്നും കിരൺ റിജിജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ ഭാരതം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഭീകരവാദത്തിനെതിരായ ഇന്ത്യൻ നിലപാട് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കാൻ വിദേശത്തേക്ക് അയക്കുന്ന പ്രതിനിധികളുടെ പേരുകൾ സമർപ്പിക്കാൻ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പാർട്ടിയോട് ആവശ്യപ്പെട്ടതായി കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അറിയിച്ചു. ഇന്നലെ പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുമായും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും ഇക്കാര്യം റിജിജു സംസാരിച്ചതായി ജയറാം രമേശ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയം ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ സൈനികരുടെ ധീരതയെ അഭിവാദ്യം ചെയ്യുന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന് പരംവീരചക്ര ജേതാവ് റൈഫിൾമാൻ സഞ്ജയ് കുമാറിനെ അനുസ്മരിക്കുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂർ ജില്ലക്കാരനായ റൈഫിൾമാൻ സഞ്ജയ് കുമാർ 1996 ജമ്മുകാശ്മീർ റൈഫിൾസിലെ 13 ബറ്റാലിയനിൽ ചേർന്നു. കർഗിൽ യുദ്ധസമയത്ത് മുഷ്കോ താഴ്വരയിലെ 0.4875 ഏരിയ ഫ്ളാറ്റ് ടോപ്പ് പിടിച്ചെടുക്കാൻ ചുമതലപ്പെടുത്തിയ ടീമിലെ പ്രധാനിയായിരുന്നു റൈഫിൾമാൻ സഞ്ജയ് കുമാർ. ആക്രമണത്തിനിടെ സ്വന്തം സുരക്ഷയെ അവഗണിച്ച് ആയുധം ഉപയോഗിക്കാതെ തന്നെ സഞ്ജയ് കുമാർ 3 നുഴഞ്ഞുകയറ്റക്കാരെ വധിച്ചു. ഗുരുതരമായി പരിക്കേറ്റിട്ടും രണ്ടാമതും അദ്ദേഹം ശത്രുവിനെ ആക്രമിച്ചു. മെഷീൻ ഗൺ ഉപേക്ഷിച്ച് ഓടിയ അക്രമിയെ അതേ തോക്കുപയോഗിച്ച് സഞ്ജയ് കുമാർ വധിച്ചു. പ്രദേശം ശത്രുവിന്റെ കൈകളിൽ നിന്ന് അദ്ദേഹവും സംഘവും പിടിച്ചെടുത്തു. ശത്രുവിനെ നേരിടുന്നതിൽ അസാമാന്യ ധീരതയും സ്ഥൈര്യവും കർത്തവ്യ നിർവഹണ സാമർഥ്യവും പ്രകടിപ്പിച്ച റൈഫിൾമാൻ സഞ്ജയ് കുമാറിനെ രാഷ്ട്രം അഭിവാദ്യം ചെയ്യുന്നു. 2022 ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന് സുബേദാർ മേജർ പദവി ലഭിച്ചു.
രാജ്യത്തെ ധീരസേനാനികളെ ആദരിക്കാൻ സാംസ്കാരിക മന്ത്രാലയം ഒരു രാജ്യം ഒരു ഹൃദയതാളം എന്ന പരിപാടിക്ക് തുടക്കമിട്ടു. ഐക്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ദേശീയ പതാകയുടെ ബഹുമാന്യതയുടെയും സന്ദേശം ജനങ്ങളിലെത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. സാംസ്കാരിക വകുപ്പിന് കീഴിലെ 43 സ്ഥാപനങ്ങൾ ഇതിനകം പരിപാടി വൻ ജനപങ്കാളിത്തത്തോടെ സംഘടിപ്പിച്ചു കഴിഞ്ഞു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ വൻ സ്വീകാര്യതയാണ് പരിപാടിക്ക് ലഭിക്കുന്നത്. കശ്മീർ താഴ്വരയിലെ 11 സ്ഥലങ്ങളിൽ CRPFിന്റെ സഹായത്തോടെ സംസ്ഥാന കുറ്റാന്വേഷണ ഏജൻസികൾ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് റെയ്ഡുകൾ നടത്തിയതായി അധികൃതർ അറിയിച്ചു. ശ്രീനഗർ, സോപ്പോർ, ബാരാമുള്ള തുടങ്ങിയ മേഖലകളിലാണ് റെയ്ഡ്. ഭീകരരെയും സംരക്ഷണ കവചമൊരുക്കുന്നവരെയും അനുഭാവികളെയും കണ്ടെത്തുന്നതിനാണ് റെയ്ഡെന്നും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും സുരക്ഷാ അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പശ്ചാത്തല സൌകര്യങ്ങൾ ലോകനിലവാരത്തിലേക്ക് ഉയർത്താൻ കിഫ്ബിക്കൊപ്പം തദ്ദേശ ഭരണവകുപ്പിനും കിലയ്ക്കും കഴിഞ്ഞത് അഭിമാനകരമായ നേട്ടമാണെന്ന് മന്ത്രി എം ബി രാജേഷ് അറിയിച്ചു. 254 സ്കൂളുകളുടെ നിർമ്മാണം സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണെന്നും അടുത്ത മാർച്ചോടെ ഇതിൽ 190 സ്കൂളുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനാവുമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കിഫ്ബി സഹായത്തോടെ 2020 1 കോടി രൂപ വീതം ചെലവിൽ 446 സ്കൂളുകളുടെ നിർമ്മാണ പ്രവൃത്തിയും 2022 3 കോടി രൂപ വീതം ചെലവഴിച്ച് 200 സ്കൂളുകളുടെ നിർമ്മാണ പ്രവൃത്തിയും കില പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് ഏറ്റെടുത്തതായും മന്ത്രി വ്യക്തമാക്കി. കോടതികൾ വിവരാവകാശ നിയമത്തിന് പുറത്തല്ലെന്നും റൂൾ 12 പ്രകാരം എല്ലാ വിവരങ്ങളും നിഷേധിക്കാനാവില്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കി. തൃശൂർ ചാലക്കുടി മുൻസിഫ് കോടതിയിലെ അധികാരിക്കെതിരെ ലഭിച്ച പരാതി ഹർജി തീർപ്പാക്കിയാണ് കമ്മീഷന്റെ ഉത്തരവ്. സംസ്ഥാനത്തെ ചില കോടതി ജീവനക്കാർ വിവരാവകാശ അപേക്ഷകൾ നിഷേധിക്കുന്നുണ്ടെന്നും ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സ് അല്ലാത്ത ഒരു വിവരവും നിഷേധിക്കാൻ പാടില്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം ഉത്തരവിട്ടു. സുപ്രീംകോടതിയും രാജ്യത്തെ പ്രധാന കോടതികളും നടപടികൾ തത്സമയം സംപ്രേഷണം ചെയ്യുമ്പോൾ കീഴ്ക്കോടതികൾ അപേക്ഷിക്കുന്ന വിവരങ്ങൾ പോലും നിഷേധിക്കുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജുഡീഷ്യൽ ഓഫീസർമാരുടെ പരിഗണനയിൽ ഇരിക്കുന്നതും ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സും ഒഴികെ ബാക്കി എല്ലാ വിവരങ്ങളും ആർടിഎ പ്രകാരം ലഭിക്കാൻ പൌരന് അവകാശമുണ്ട്. 2021 ജൂണിലും ജൂലൈയിലും വടക്കാഞ്ചേരി മുൻസിഫ് കോടതിയിൽ നൽകിയ വിവരാവകാശ അപേക്ഷകൾ റൂൾ 12 പ്രകാരം കോടതി വിവരങ്ങൾ പുറത്തു നൽകാൻ കഴിയില്ലെന്ന വിശദീകരണത്തോടെ വിവരാധികാരി തള്ളിയിരുന്നു. പാലക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലെ പുതിയ ബഹുനില കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. കിഫ്ബിയിലൂടെ 70 കോടി 51 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. എൽഡിഎഫ് ഗവൺമെന്റിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തിന്റെ ഭാവി വികസനത്തിന് രൂപം നൽകുന്നതിന് സയൻസ് ആന്റ് ടെക്നോളജി രംഗത്തെ പ്രമുഖരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച ആരംഭിച്ചു. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ നേതൃത്വത്തിൽ പ്രൊഫഷണൽ കണക്ട് 2025 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി തിരുവനന്തപുരം ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ്. ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി കോഴിക്കോട് ചെറുവണ്ണൂരിൽ നിർമ്മിക്കുന്ന മേൽപ്പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നാളെ വൈകിട്ട് 5 മുഖ്യമന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവ്വഹിക്കും. കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് മുഖ്യാതിഥിയാകും. രാജ്യത്തെ ആധാർ ഇടപാടുകൾ 150 ബില്യൺ മറികടന്നു. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെയും വിപുലമായ ആധാർ ശൃംഖലയുടെയും ചരിത്രത്തിലെ നിർണായക നേട്ടമാണിത്. എ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. കോഴിക്കോട് മുൻ എംഎൽഎയും സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് പ്രദീപ് കുമാർ. ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ 90 മീറ്റർ മറികടന്നതിന് നീരജ് ചോപ്രയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. അചഞ്ചലമായ സമർപ്പണത്തിന്റെയും അച്ചടക്കത്തിന്റെയും അഭിനിവേശത്തിന്റെയും ഫലമാണ് അദ്ദേഹത്തിന് നേട്ടമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദീർഘകാലത്തെ പ്രവർത്തന പരിചയവും സാങ്കേതിക മികവും രാജ്യരക്ഷാ രംഗത്ത് കെൽട്രോണിന് കൂടുതൽ വിശ്വാസ്യത നൽകിയതായി മന്ത്രി പി രാജീവ് അറിയിച്ചു. തുടർച്ചയായ ഓർഡറുകൾ കെൽട്രോണിനെ തേടിയെത്തുന്നതായി മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരായ ഇന്ത്യയുടെ പ്രതിരോധത്തിന് കരുത്തേകാൻ കേരളത്തിന്റെ കെൽട്രോൺ ഉണ്ടായിരുന്നുവെന്നും രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ അന്തർവാഹിനി വേദ യുദ്ധക്കപ്പൽ INS അർണാലയുടെ പ്രധാന ഭാഗങ്ങൾ നിർമ്മിച്ചത് കെൽട്രോണാണെന്നും മന്ത്രി പറഞ്ഞു. ഒരാഴ്ചയിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം IPL ക്രിക്കറ്റ് ഇന്ന് പുനരാരംഭിക്കും. ബംഗളൂരുവിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ വൈകിട്ട് 7:30 നേരിടും. സംസ്ഥാന കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന കിക്ക് ഡ്രഗ്സ് സേ യെസ് ടു സ്പോർട്സ് ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ആലപ്പുഴ ജില്ലാ പര്യടനം മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മാരത്തോൺ വിജയികൾക്ക് സമ്മാനദാനവും നിർവഹിച്ചു. സാഫ് അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഫൈനലിൽ. മാൽദീവ്സിനെ മറുപടിയില്ലാത്ത 3 ഗോളിന് തകർത്താണ് ഇന്ത്യ ഫൈനലിൽ ബർത്ത് സ്വന്തമാക്കിയത്. അരുണാചലിലെ UPR ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ഫൈനലിൽ നാളെ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. പയ്യന്നൂരിൽ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് വനിതാ വിഭാഗത്തിൽ വൈകിട്ട് കംബൈൻഡ് യൂണിവേഴ്സിറ്റി ബംഗളൂരു ഇൻകം ടാക്സിനെ നേരിടും. പുരുഷ വിഭാഗം സെമിഫൈനലിൽ മുംബൈ സ്പൈക്കേഴ്സ് ചെന്നൈ ഇൻകം ടാക്സിനെയും നേരിടും. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ ഗ്രാൻഡ് പ്രീ അത്ലറ്റിക്സ് മീറ്റിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. കണ്ണൂർ കോർപ്പറേഷനെയും ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിനെയും വേർതിരിക്കുന്ന ചാലത്തോടിനെ വീണ്ടെടുക്കുന്ന ശ്രമത്തിന് ഇന്ന് തുടക്കമാകും. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തോടിനെ സംരക്ഷിക്കുന്നതിന് ശ്രമമാണ് നടത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
ഇന്ന് വൈകിട്ട് 7 5 ദീപം തെളിയിക്കൽ നടക്കും. മിംസ് ആശുപത്രി പരിസരം, ചാലാപാലം, തട്ടാങ്കുനിപ്പള്ളി, മണിയലംചിറ, കോയോട് പുഞ്ചിരിമുക്ക് എന്നിവിടങ്ങളിലാണ് ദീപം തെളിയിക്കുക. ഓരോ പ്രദേശത്തെയും പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിലെ കോമത്തുകുന്നുംപുറത്ത് നിന്നാരംഭിച്ച് 8 km ഒഴുകി നടാൽപുഴയിലാണ് ചാലത്തോട് ചേരുന്നത്. തോടിന്റെ ഇരുകരകളിലെയും കർഷകർ കൃഷിക്കായി ആശ്രയിക്കുന്നത് ഈ തോട്ടിലെ വെള്ളമാണ്.
സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടി മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 55 km വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ട്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പാക് ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ ശക്തമായ നിലപാട് വ്യക്തമാക്കാൻ വിവിധ രാജ്യങ്ങളിലേക്ക് സർവകക്ഷി പ്രതിനിധി സംഘത്തെ അയക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കേവലമായ പഠന വിഷയങ്ങൾ മാത്രമല്ല, ജീവിതത്തിന്റെ ഉപാധി കൂടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയുടെ രാജ്യരക്ഷാ രംഗത്ത് കെൽട്രോൺ കൂടുതൽ വിശ്വാസ്യത സൃഷ്ടിച്ചതായി മന്ത്രി പി രാജീവ്. കോടതികൾ വിവരാവകാശ നിയമത്തിന് പുറത്തല്ലെന്നും റൂൾ 12 പ്രകാരം എല്ലാ വിവരങ്ങളും നിഷേധിക്കാനാവില്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടി മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.